ഇന്ന് പഠിക്കുവാനുള്ള ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ ദിവസം മീഖാപ്രവചന 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നിനിയും 10 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാനുള്ളത്. അത് പഠിക്കുവാൻ തയ്യാറാണല്ലോ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്റെ ശത്രു അത് കാണും, നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണ് അവളെ കണ്ട് രസിക്കും, അന്ന് അവളെ വീഥികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. അന്ത്യത്തിൽ ദൈവം തന്നെ ആയിരിക്കും വിജയിക്കുന്നത്. പക്ഷേ പരിതാപകരമായ അവസ്ഥ എന്തെന്നാൽ, ജനങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവരെ ശിക്ഷിച്ചേ മതിയാകൂ. അവരുടെ ശത്രു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു എന്നും പറഞ്ഞ് ഭയങ്കര വീരവാദം അടിച്ചിട്ട് ഇപ്പോൾ അവൻ എവിടെയാണ്? എന്തുകൊണ്ട് അവൻ നിങ്ങളെ സഹായിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ നിങ്ങളെ വിടുവിക്കുന്നില്ല? അവൻ രക്ഷിക്കുമെന്നും വിടുവിക്കുമെന്നുമൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത്? ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ശത്രുവിന് ദൈവത്തിൻ്റെ നീതി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അവരെ ന്യായം വിധിക്കുന്നതിലൂടെ ദൈവം തൻ്റെ ജനത്തോട് നീതിയായി പെരുമാറിയിരുന്നു എന്ന് ശത്രുവിനും മനസ്സിലായില്ല. തൻ്റെ സ്വന്തം ജനത്തെ യഥാസ്ഥാനപ്പെടുത്തിയതിന് ശേഷം അവരെ നിന്ദിച്ച രാഷ്ട്രങ്ങളെ ദൈവം ശിക്ഷിക്കും. അപ്പോൾ അവരെ വീഥികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. മീഖ ഇത് സംസാരിക്കുമ്പോൾ തൻ്റെ ജനത്തിന് അശൂര്യ പ്രവാസം വരുവാൻ പോകുന്നതേ ഉള്ളൂ എന്നതിനാൽ ശത്രു എന്നത് അശൂർ ആകുന്നു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അടുത്ത 2 വാക്യങ്ങൾ അവസാനത്തേതായ ഒരു ശത്രു വരുന്നുണ്ട് പോലും. ഇസ്രായേലിന്റെ ശത്രുക്കളുടെ നാശം പ്രവചിച്ചതിന് ശേഷം ഇപ്പോൾ മീഖ ഇതാ ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ബൈബിളിൽ അനേക ഭാഗത്തും ഇസ്രായേൽ രാഷ്ട്രത്തെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള യെശയ്യാവിന്റെ പാട്ട് തന്നെ വായിച്ചു നോക്കിയാൽ മതിയാകും. മീഖ സംസാരിക്കുന്ന മതിലുകൾ മുന്തിരിത്തോട്ടത്തിന് ചുറ്റുമുള്ള മതിലുകളാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിർ അകന്നുപോകും. മീഖായുടെ രാഷ്ട്രത്തിന്റെ ആരംഭ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു വസ്തുത, ഒരു രാഷ്ട്രമാകുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ദൈവം അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവർക്ക് ന്യായപ്രമാണവും മറ്റും കൊടുത്ത് അവരെ ഒരു പ്രത്യേക ജാതിയാക്കി. മറ്റ് ജാതികളിൽ നിന്നും വിവാഹബന്ധം ചെയ്യുന്നത് പോലും നിരോധിച്ചിരുന്നു. അവരുടെ പാപം നിമിത്തം ദൈവം അവരെ അശൂരിലും ബാബിലോണിലും പ്രവാസികളായി അയച്ചു. ആ ജാതി ഒരുമിച്ചായിരുന്നപ്പോഴും ലോകം മുഴുവൻ ചിതറപ്പെട്ടിരുന്നപ്പോഴും അവർക്ക് ലോകത്തിൽ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. 12-ാം വാക്യം, അന്നാളിൽ അശൂരിൽ നിന്നും മിസ്രയീം പട്ടണങ്ങളിൽ നിന്നും മിസ്രയീം മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ അടുക്കൽ വരും. 4-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതുപോലെ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സകല രാഷ്ട്രങ്ങളും സിയോനിലേക്ക് വരും. അവരുടെ പഴയ ശത്രുക്കൾ പോലും, അതെ അശൂർ പോലും അന്ന് വരും. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. എങ്ങനെയായിരുന്നാലും മീഖ അവരെ ഓർപ്പിക്കുന്നത് എന്തെന്നാൽ, അനുഗ്രഹത്തിൻ്റെതായ ഈ സമയത്തിനു മുൻപേ അവർക്ക് ശിക്ഷ വരുന്നു എന്നാണ്. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായിത്തീരും. നോക്കണേ, ഭൂമിയും അതിലെ നിവാസികളും ഒരുമിച്ചു പോകുന്ന അവസ്ഥ. ഇന്നത്തെ പോലെ ആ ദേശം എന്നും വിജനമായിരുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ജനങ്ങളുടെ മേൽ വരുമ്പോൾ അത് നിലത്തിന്മേലും വരും. പക്ഷേ അത് ഇതുവരെ അവരുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. അടുത്ത വാക്യത്തിൽ മീഖ തൻ്റെ ജനത്തെ ഇടയന്റെ പരിപാലനത്തിനായി ഏൽപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗമാകുന്നു. 14-ാം വാക്യം, കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. പുരാതന കാലത്തെന്ന പോലെ അവർ ബാശാനിലും ഗിലയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. മീഖാപ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ച കോൽ ന്യായവിധിയുടെ കോലായിരുന്നു. ഇവിടെ ആശ്വാസത്തിന്റെ കോലാകുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലുണ്ടല്ലോ. ഇടയന്റെ 2 വിധത്തിൽ ഉപയോഗിക്കാവുന്ന വടിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആടുകളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും ഈ വടി ഉപയോഗിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ആടുകളെ ശരിയായ പാതയിൽ നയിക്കുവാനും ഈ വടി ഉപയോഗിച്ചിരുന്നു. നിന്റെ ജനത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. ദൈവം നമ്മെ ശിക്ഷണത്തിൽ നടത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി പുരാതന കാലത്തെന്ന പോലെ അവർ ബാശാനിലും ഗിലയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന്. ദേശത്തിന്റെ വടക്കും യോർദാൻ നദിയുടെ കരയിലും ഉണ്ടായിരുന്ന വലിയ മേച്ചൽപ്പുറങ്ങൾ ആയിരുന്നു ഇവ. മീഖ മനോഹരമായ സമർപ്പണത്തോടും പാപം ഏറ്റുപറഞ്ഞുകൊണ്ടും ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നു. തന്റെ പാപങ്ങളും ജനത്തിന്റെ പാപങ്ങളും അവൻ ഏറ്റുപറയുന്നു. ഏതൊരു പാപം ഏറ്റുപറയുമ്പോഴും പ്രവാചകന്മാർ എല്ലായ്പ്പോഴും ജനത്തോട് താദാത്മ്യം പ്രാപിച്ചിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണോ? നാം മറ്റുള്ളവരുടെ പാപം പറഞ്ഞു കൊടുക്കും, നമ്മുടെ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുമില്ലേ? ഇനിയും പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി കൊടുക്കുന്നു. ഈ ഭാഗത്ത് എന്താണ് അർത്ഥമാക്കുന്നതെന്നുള്ളത് എന്നും ഒരു സംശയമായി ശേഷിക്കുന്നു. പക്ഷേ മിക്കവാറും വേദപണ്ഡിതാക്കളുടെ പക്ഷം എന്തെന്നാൽ ഈ ഭാഗം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതെ, യേശുക്രിസ്തു തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വീണ്ടും വരുന്ന അവസരത്തെക്കുറിച്ച്. 15 വാക്യത്തിൽ ഞാൻ വായിക്കട്ടെ. നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്. പക്ഷേ അതേ ജനത്തെ ബാബിലോണിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്നു എന്നുള്ളത് അതിമനോഹരമായ ഒരു കാര്യമായിരുന്നെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിശയ പ്രവൃത്തികളൊന്നും നടന്നതായി നാം വായിക്കുന്നില്ല. മിസ്രയീമിൽ നിന്നും വെളിയിൽ വന്നതാണ് വലിയ അത്ഭുതം. ദൈവം ഈ വാക്യത്തിൽ പറയുന്നത് തന്റെ ജനത്തെ വീണ്ടും ദേശത്തേക്ക് കൊണ്ടുവരുന്നത് ആ അത്ഭുതം പോലെ ആയിരിക്കുമെന്നാണ്. ഇന്ന് ആ ജനം ദേശത്തായിരിക്കുമ്പോൾ നാം അപ്രകാരത്തിലുള്ള അത്ഭുത പ്രവൃത്തികളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രവചനം ഇനിയും നിറവേറാൻ പോകുന്നതേ ഉള്ളൂ. 16 വാക്യത്തിൽ നാം കാണുന്നു, ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും, അവർ വായ്മേൽ കൈവെക്കുകയും ചെകിടരായിത്തീരുകയും ചെയ്യും. ദൈവം വീണ്ടും ഇസ്രായേൽ ജനത്തെ അവരുടെ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു നിൽക്കും. അന്നവർ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു പോന്നപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ജനം അതിശയിച്ച് നിന്നതുപോലെ. അതിന് നല്ല ഒരു ഉദാഹരണമാകുന്നു റഹാബ് എന്ന വേശ്യയുടെ ഏറ്റുപറച്ചിൽ. യോശുവയുടെ പുസ്തകം 2:10-11 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ദൈവം തന്റെ ജനത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ള വിവരം ചുറ്റുമുള്ള ജനമെല്ലാം അറിഞ്ഞു എന്ന് ചുരുക്കം. 17 വാക്യത്തിൽ അവർ പാമ്പ് പോലെ പൊടി നക്കും, നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ടുവരും. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതായ രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇസ്രായേലിനെ വിടുവിക്കുവാനായി ദൈവം വരുമ്പോൾ അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. വളരെ വാചാലമായി തന്നെ മീഖ ഇനിയും സംസാരിക്കുന്നു. അവനിവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. 18 വാക്യത്തിൽ അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ഈ വാക്യം വളരെ വിശദമായി നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യമാകുന്നു ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. മീഖ അടുത്ത വാക്യത്തിൽ പറയുവാൻ ശ്രമിക്കുന്നത് ദൈവം അങ്ങനെ ആയതിനാൽ അവൻ ചെയ്യുവാൻ പോകുന്നത് ഇതാണ്. അതും കൂടി ശ്രദ്ധിച്ചാട്ട് 19-20 വാക്യങ്ങൾ. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഇസ്രായേലിന്റെ പാപം ആ ജനത്തെ ദേശത്ത് നിന്നും താൽക്കാലികമായി വെളിയിലാക്കി. പക്ഷേ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ പോകുന്നു. ഈ ജനത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ഉടമ്പടിയും അവരുടെ പാപം കാരണം ദൈവം റദ്ദാക്കുവാൻ പോകുന്നില്ല. എങ്കിൽ ഒരു ദൈവപൈതൽ പാപം ചെയ്യുമ്പോൾ അവന്റെ രക്ഷ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് യുക്തി? ഒരു ദൈവപൈതൽ പാപം ചെയ്യുമ്പോൾ അവനത് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ആ മുറിയിൽ, അകത്തെ മുറിയിൽ കയറ്റി കഥ കടച്ചതിന് ശേഷം നല്ല അടി കിട്ടുമെന്നത് മറക്കരുത്. പക്ഷേ അവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമെങ്കിൽ ദൈവം കൃപയോടുകൂടി അവനോട് ക്ഷമിക്കും. മുടിയനായ പുത്രൻ അപ്പന്റെ അടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവന് അടിയല്ല കിട്ടിയത്, അവൻ അടി കിട്ടിയത് ദൂരദേശത്ത് വെച്ചായിരുന്നു. സുഹൃത്തെ, താങ്കൾക്ക് ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കാം, ദൈവവൈതൽ ഒരിക്കലും പാപത്തിൽ തുടർന്നു പോകുകയോ തന്മൂലം വെളിയിലാകുകയോ ചെയ്യില്ല. തിരുവചനത്തിൽ നാം വീണ്ടും വീണ്ടും കാണുന്നത് അതുതന്നെയാണ്. നാം അല്പം മുൻപേ വായിച്ച ആശ്ചര്യജനകമായ പ്രസ്താവനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം കണ്ടിട്ടില്ലാത്തതും താങ്കൾ എന്നും കാണുന്നതുമായ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് കാണുവാൻ സാധിക്കാത്ത എന്തെങ്കിലും താങ്കൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇല്ലേ? പക്ഷെ വീണ്ടും പറയട്ടെ, അത് സത്യമായൊരു പ്രസ്താവന തന്നെയാണ്. ഞാൻ പറഞ്ഞത് അല്പം കടന്നുപോയി എന്നല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊരു ബഹുമാനമില്ലാത്തതുപോലെ, അതെ, അപ്രസക്തമായി ആക്ഷേപമായി തോന്നുന്നു. ഞാനൊരു കടങ്കഥ പറയുന്നത് പോലെ താങ്കൾക്ക് തോന്നുമായിരിക്കും. ഞാൻ പറയട്ടെ, ഈ കാര്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയമെന്ന് മാത്രമല്ല, വളരെ അർത്ഥവത്തും വചനാനുസരണവുമായ ഉത്തരമുള്ള ഒരു കാര്യമാകും. വളരെ ഉന്നതമായ ഒരു ചോദ്യം പ്രവാചകൻ ഇവിടെ ചോദിക്കുകയാണ്, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? വളരെ ചിന്തിച്ചുള്ള ഒരു ഉത്തരമാകുന്നു ഇവിടെ ആവശ്യം. ചോദ്യത്തിന്റെ ഭാവം കണ്ടാൽ തന്നെ അറിയാം വളരെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു വിഷയത്തിനാണ് ഉത്തരം ആവശ്യപ്പെടുന്നതെന്ന്. ബൈബിളിൽ ഇവിടെ ആദ്യമായിട്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മറുകര എത്തിയപ്പോൾ അവർ പാടിയ പാട്ടിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. പുറപ്പാട് ദിവസം 15:11 നാം അത് വായിക്കുന്നു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ? അനേകം ദൈവങ്ങളെ ആരാധിച്ചിരുന്ന മിസ്രയീമിൽ നിന്നും ജനം വെളിയിലേക്ക് വന്നതേയുള്ളായിരുന്നു. കണ്ട നികൃഷ്ട ജീവികളെയെല്ലാം ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു മിസ്രയീം. അവിടെ അയച്ച 10 ബാധകൾ ഓരോ ദൈവങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ദൈവത്തിന്റെ പരിപാടിയും. വീണ്ടും 40 വർഷത്തെ മരുഭൂമിയിലെ ആ യാത്രയ്ക്ക് ശേഷം മോശ പറഞ്ഞു. ആവർത്തന പുസ്തകം 33:26-27 ഇതേ ചോദ്യം ശലോമോനും ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:23 113:5-6 ഇതുതന്നെ കാണുവാൻ സാധിക്കും. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമല്ല മറ്റനേക ഭാഗങ്ങളിലും ഈ ചോദ്യം ചോദിക്കുന്നതായി നാം കാണുന്നു. ഇനിയും നമുക്കതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാം. അല്പം മുൻപേ ഞാൻ ചെയ്ത പ്രസ്താവനയിൽ അതിനുത്തരം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നാം എല്ലാ ദിവസവും കാണുന്നത് എന്തോ ദൈവം കണ്ടിട്ടില്ല. എന്താണ് ദൈവം കണ്ടിട്ടില്ലാത്തത്? എന്റെ സുഹൃത്തെ, ദൈവം തനിക്ക് സമനായ വേറൊരു വ്യക്തിയെ കണ്ടിട്ടില്ല. നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ദൈവം തന്നോട് സമനായ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ താങ്കളും ഞാനും നമുക്ക് സമനായവരെ എന്നും കാണുന്നു. ദൈവം മാത്രമുള്ള അനേക കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ദൈവത്തോട് സമമായ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല. ഈ ഭാഗത്ത് മീഖ അതിൽ ഒരെണ്ണം മാത്രമേ എടുത്തു കാണിക്കുന്നുള്ളൂ എങ്കിലും ഈ വിഷയം വളരെ പ്രസക്തമായ ഒന്നും ഈ പുസ്തകത്തിലെ അതിപ്രധാന വിഷയവുമായതിനാൽ ഈ വിഷയം കുറെ കൂടി വിശദമായി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? 1, ബൈബിളിലെ ദൈവം സൃഷ്ടാവാകുന്നു. ബൈബിളിലെ ദൈവം സൃഷ്ടാവായിരിക്കുമ്പോൾ മറ്റുള്ള ദൈവങ്ങളെല്ലാം സൃഷ്ടികളാണ്. വിശുദ്ധ പൗലോസ് എഴുതി റോമാലേഖനം 1:21-23 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അവർ സൃഷ്ടാവിനെ ആരാധിക്കാതെ സൃഷ്ടികളെ ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരം കൊണ്ട് ബിംബങ്ങളെ തീർക്കുന്നതിനെ കുറിച്ച് മീഖായുടെ സമകാലീനനായിരുന്ന യെശയ്യാവും എഴുതിയത് നാം യെശയ്യാ പ്രവചനം 44:16-21 വായിക്കുന്നു. ദൈവം സൃഷ്ടാവാകുന്നു. താങ്കൾ പറയുന്നുണ്ടാവും, ആ ഭാഗമൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അല്ലല്ലോ, ഇതുപോലെയുള്ള ആരാധനക്കാർ അല്ലല്ലോ എന്ന്. ഇസ്രായേൽ ജനം കുറ്റക്കാരായിരുന്ന ഒരു വിധം ബിംബാരാധന ഇന്നും നമ്മുടെ ഇടയിൽ പരക്കെയുണ്ട്. അതേക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാകും. ലൗകികത്വം അതും ഈ പറഞ്ഞതുപോലെയുള്ള ആരാധനയാകുന്നു. സാമ്പത്തിക വിജയത്തിനും ശാരീരിക സുഖത്തിനും മറ്റും അമിത പ്രാധാന്യം നൽകുന്ന ഭൗതികവാദം വിഗ്രഹാരാധനയാകുന്നു. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി താങ്കളെ സ്വയം ഏൽപ്പിക്കുമ്പോൾ അവ എല്ലാം താങ്കളുടെ ദൈവങ്ങളാകുന്നു. താങ്കളുടെ സമയവും സ്വത്തും എടുക്കുന്നതെല്ലാം താങ്കളുടെ ദൈവമാകുന്നു. അത് ജഡിക സുഖമാകാം, ലൈംഗികത്വമാകാം, പണമാകാം. താങ്കളെ തന്നെ ഏതൊന്നിനു വേണ്ടി നൽകുന്നുവോ അതാകുന്നു സുഹൃത്തെ താങ്കളുടെ ദൈവം. താങ്കൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുവെന്നോ ഏത് സഭയിലെ അംഗമെന്നോ ഉള്ളതല്ല പ്രശ്നം. താങ്കൾ എന്തിനു വേണ്ടി ജീവിക്കുന്നുവോ അത് താങ്കളുടെ ദൈവമാകുന്നു. ബിംബം ആരുടേതാണെങ്കിലും അത് ബിംബമാകുന്നു. അത് യേശുവിൻ്റെ ചിത്രമാണെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല. ചിലരുടെ ന്യായവാദം, ഓ ഞങ്ങൾ ആ കല്ലിനെ ഒന്നുമല്ല ആരാധിക്കുന്നത്. പിന്നെ മനസ്സിനൊരു ഏകാഗ്രത കിട്ടുവാൻ ഈ പറഞ്ഞതിന് മുൻപിൽ നിൽക്കുന്നു എന്ന് മാത്രം. സുഹൃത്തെ, ഏകാഗ്രത കിട്ടുവാൻ എന്നും പറഞ്ഞ് പിശാച് താങ്കളെ ചതിക്കുകയാണ്. താങ്കൾ അറിയാതെ തന്നെ ആ ബിംബത്തെ താങ്കളുടെ ദൈവമായി അംഗീകരിക്കുകയും ആ വീക്ഷണത്തിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അതില്ലാതെ തന്നെ ഏകാഗ്രത തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളപ്പോൾ നാം എന്തെങ്കിലും മുൻപിൽ വെച്ചുകൊണ്ട് ഏകാഗ്രതയ്ക്ക് ശ്രമിക്കുന്നത് തെറ്റല്ലേ? ദൈവത്തെ അവിശ്വസിക്കുകയല്ലേ? യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വളരെ പരിഹാസപൂർവമായ ഒരു ചോദ്യം ചോദിക്കുന്നു. അവിടുന്ന് സൃഷ്ടാവാകുന്നു. താങ്കൾക്ക് അവൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, താങ്കളുടെ മതമാണോ താങ്കളെ വഹിക്കുന്നത്, അതോ താങ്കൾ താങ്കളുടെ മതത്തെയാണോ വഹിക്കുന്നത്? പലരും ശ്രമിക്കുന്നത് എങ്ങനെങ്കിലും മതത്തെ നിലനിർത്താനാണ്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഈ വർഗീയ ലഹളകളും കൊലപാതകങ്ങളും മറ്റും. അനേകരും ചിന്തിക്കുന്നത് അവർ നിർത്തിയില്ലെങ്കിൽ ദൈവം നിൽക്കില്ല എന്നാണ്. അതെന്തൊരു ദൈവമാണെന്ന് എനിക്കറിയില്ല അല്ലേ? പലരും വളരെ ബുദ്ധിമുട്ടിയാണ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തെ എങ്ങനെങ്കിലും വഹിച്ചുകൊണ്ട് നടന്ന് രക്ഷപ്പെടുത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അതുല്യനാകുന്നു. അവിടുന്ന് സൃഷ്ടാവാകുന്നു. അവിടുന്ന് നമ്മെ വഹിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:1. അതിനപ്പുറം പോകുന്നത് ദൈവദൂഷണമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് അവനപ്പുറം പോകുവാൻ സാധ്യമല്ല. അവിടുന്ന് സൃഷ്ടാവാകുന്നു. രണ്ടാമതായി, ബൈബിളിലെ ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്നു. ബൈബിളിലെ 66 പുസ്തകങ്ങൾക്കും പ്രത്യേകിച്ച് മീഖായുടെ ഈ ചെറിയ പുസ്തകത്തിനും ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ദൈവം വിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവമാകും. ദൈവങ്ങളെന്ന് പറഞ്ഞ് പലരും പഠിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യുന്നവയെ വിശുദ്ധിയുള്ളവയെന്ന് പറയാമോ? സാധാരണ മനുഷ്യരുടെ ഇതിനേക്കാൾ അധപ്പതിച്ച സ്വഭാവം ചിത്രീകരിക്കുന്ന ദൈവങ്ങൾ എങ്ങനെ ഒരു മനുഷ്യന് മാതൃകയാകും? സുഹൃത്തെ, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ദൈവങ്ങൾ, രക്തദാഹികൾ, സാന്മാർഗികമായി അധപ്പതിച്ച അവസ്ഥ, മനുഷ്യൻ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന തോന്നിവാസങ്ങളെല്ലാം ദൈവം എന്ന് പറഞ്ഞ് എന്തിൻ്റെയെങ്കിലും പേരിൽ ചുമത്തി തെറ്റ് ചെയ്യുവാൻ ഉപാധി കണ്ടുപിടിക്കുകയാണ് മനുഷ്യർ ഇന്ന് ചെയ്യുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടികളാണ്. അതേക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ടതില്ലല്ലോ. വിശുദ്ധിയുടെ മനോഹാരിത എന്ന് ബൈബിളിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ദൈവം മനോഹര രൂപിയാണ്. 10,000-ൽ ശ്രേഷ്ഠനാണ്. അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിപ്രകാരമാണ്, ഞാൻ നിന്നെപ്പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. 50:21. അവൻ പറയുന്നു, ഞാൻ നിന്നെപ്പോലെ അല്ല, നിങ്ങൾ പാപികളാകുന്നു, നിങ്ങൾ നീചമായ കാര്യങ്ങൾക്കും താണ കാര്യങ്ങൾക്കും തുനിയുന്നവരാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നീതിമാനാകുന്നു. യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ദൈവം വിശുദ്ധനാകുന്നു. അവിടുന്ന് പാപത്തെ വെറുക്കുന്നു എന്ന് അവൻ തന്നെ പറയുന്നു. പാപത്തോടവന് വെറുപ്പാകുന്നു. ദൈവത്തിൻ്റെ കോപം പാപത്തിനെതിരെ വെളിപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ടാണ് ന്യായവിധി വന്നേ മതിയാകൂ എന്ന് പറയുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ന്യായവിധി തീർച്ചയായും വന്ന് സംഭവിക്കേണ്ട എന്തോ ആകുന്നു. അത് ഇല്ലാതിരിക്കുവാൻ സാധ്യമല്ല. സമൂഹം ഇന്ന് കൂടുതൽ കൂടുതൽ വഷളാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കോപം കൂടുതൽ കൂടുതൽ ഈ നാളുകളിൽ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത സകലരുടെ മേലും ഒരു ന്യായവിധി വരുന്നു. പക്ഷേ ദൈവം ഇന്നും ശിക്ഷ നടത്തുന്നുണ്ട്. ദൈവമില്ലാത്ത ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ ഫലം അനുഭവിച്ചേ മതിയാകും. നാം ഓരോരുത്തരും വ്യക്തികളായി പാപികളാകുന്നു എന്ന് മനസ്സിലാക്കുകയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടല്ല നാം ദൈവസന്നിധിയിൽ വരുന്നത്. പാപം ഏറ്റുപറഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി ആഴമായി ആഗ്രഹിച്ചുകൊണ്ട് വേണം ദൈവസന്നിധിയിലേക്ക് വരുവാൻ. മൂന്നാമതായി, ദൈവം, ബൈബിളിലെ ദൈവം അകൃത്യം ക്ഷമിക്കുന്നവനും കരുണയിൽ പ്രസാദിക്കുന്നവനുമാകും. 18-ാം വാക്യത്തിൽ നാം അത് കണ്ടല്ലോ. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി വ്യത്യസ്തനാകുന്നു എന്നിവിടെ നാം കാണുന്നു. അവന് തുല്യനായ ആരും ഇവിടെയില്ല. അവൻ്റെ അടുത്തേക്ക് വരുവാൻ, അടുത്തെങ്ങും എത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിൽ ചിലത് നാം കാണുന്നു. ദൈവം മോശയോട് പറയുകയാണ്, മോശെ, ഞാൻ ഇത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. നീ എൻ്റെ ജനത്തിൻ്റെ നേതാവായതുകൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്, ഞാൻ കരുണാസമ്പന്നനായതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്യും. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവസന്നിധിയിലേക്ക് വന്ന് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. പ്രിയ സുഹൃത്തെ, അവൻ അത്രയ്ക്ക് നല്ലവനാണ്, അവനെപ്പോലെ ആരുമില്ല. പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ദൈവം എത്ര അത്ഭുതവാനാകുന്നു എന്ന് വീണ്ടും കാണുന്നു. സുഹൃത്തെ, തെറ്റ് ചെയ്തവനെ ദൈവം ന്യായീകരിക്കുകയല്ല, അവനെ നശിപ്പിക്കുകയുമല്ല. തെറ്റ് തെറ്റാണ്, ആരെക്കൊണ്ടും അതിൽ നിന്നും വിടുതൽ നൽകുവാൻ സാധ്യമല്ല. പക്ഷേ ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കും. അവന് പാപിയോട് ക്ഷമിക്കുവാൻ സാധിക്കും. കാരണം ക്രിസ്തുവിൻ്റെ പ്രാതിനിധ്യപരമായ മരണം ദൈവത്തിൻ്റെ വിശുദ്ധിയെ പ്രീതിപ്പെടുത്തി. അങ്ങനെയാണ് വിശുദ്ധനായ ദൈവം അനുദപിച്ചു വരുന്ന എത്ര വലിയ പാപിയോടും ക്ഷമിക്കുന്നത്. നമ്മുടെ ദൈവം എത്ര കരുണാസമ്പന്നനാകുന്നു എന്നോർക്കണം. ദൈവം പാപക്ഷമ നൽകുന്നതിനെ തിരുവചനത്തിൽ പല പ്രകാരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ക്ഷമ നമുക്കുണ്ടായിരുന്ന ഒരു കടം വീട്ടിയതിന് സമമാക്കി സംസാരിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. നമുക്കുണ്ടായിരുന്ന വലിയ കടം അവൻ വീട്ടി. വിശുദ്ധ പത്രോസ് പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് ദൈവത്തോട് അടുത്തുകൊള്ളുകയും. ദൈവത്തിൻ്റെ കണക്കിൽ ഞാൻ കടക്കാരനാണ്, കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. 18-ാം വാക്യത്തിൻ പ്രകാരം അവിടുന്ന് അത്ഭുതവാനായ ഒരു ദൈവമല്ലേ. ഒരു ദിവസം ഞാൻ അവനോടുകൂടെ സ്വർഗത്തിലിരിക്കും, എന്നെ അവൻ ചേർക്കുവാൻ വരുന്നു. ഞാൻ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തു എന്നതുകൊണ്ടല്ല സ്വർഗത്തിന് അവകാശിയാകുവാൻ പോകുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല എന്നതാണ് വാസ്തവം. ഞാൻ സ്വർഗത്തിൽ പോകുവാൻ പോകുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതിനാലാണ്. എൻ്റെ പാപക്കടങ്ങളെല്ലാം കൊടുത്തു വീട്ടിയത് കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ എത്തുവാൻ പോകുന്നത്. എൻ്റെ ദൈവത്തെപ്പോലെ വേറൊരു ദൈവവുമില്ല, അവനോട് സമനായ വേറെ ആരുമില്ല. എത്ര വാസ്തവമില്ലേ. ഈ ദൈവത്തെ അറിയുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ദൈവത്തെ അനുഭവിക്കുവാൻ താങ്കൾക്ക് കഴിയും.